ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ സാധ്യതകൾ പൂർണമായി പ്രയോജനപ്പെടുത്തിയാൽ ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥ എന്ന ലക്ഷ്യം കൈവരിക്കാൻ രാജ്യത്തിന് കഴിയുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 90-ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്യും. ഫുട്ബോൾ ഇതിഹാസം പെലെ വിടവാങ്ങി. കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കോഴിക്കോട്ട് ഇന്ന് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട വൈകിട്ട് തുറക്കും. ISL ഫുട്ബോളിൽ ഹൈദരാബാദ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ സാധ്യതകൾ പൂർണമായി പ്രയോജനപ്പെടുത്തിയാൽ ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥ എന്ന ലക്ഷ്യം കൈവരിക്കാൻ രാജ്യത്തിന് കഴിയുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. രാജ്യത്തിന്റെ മികച്ച മാതൃകയാക്കി കേന്ദ്രഭരണ പ്രദേശങ്ങളെ മാറ്റണമെന്നും ന്യൂഡൽഹിയിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് അദ്ദേഹം പറഞ്ഞു. ദേശീയ ലക്ഷ്യങ്ങളും കാഴ്ചപ്പാടുകളും കൈവരിക്കുന്നതിനും വികസന പ്രയാണത്തിൽ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിലും എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളും സമന്വയത്തോടെ പ്രവർത്തിക്കണമെന്നും അമിത്ഷാ ആവശ്യപ്പെട്ടു. 1.5 ലക്ഷം ആയുഷ്മാൻ ഭാരത് ആരോഗ്യ സ്വാസ്ഥ്യ കേന്ദ്രങ്ങൾ എന്ന ലക്ഷ്യം കൈവരിച്ചത് പുതിയ ഇന്ത്യയിൽ പുത്തൻ ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആരോഗ്യവാനായ പൌരനിലാണ് രാജ്യത്തിന്റെ അഭിവൃദ്ധിയെന്നും മോദി ട്വിറ്ററിൽ കുറിച്ചു. 90-ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. രാവിലെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
സ്വാമി സച്ചിദാനന്ദയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിൽ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ മുഖ്യാതിഥിയാവും. വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതിക സമ്മേളനം മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. വിവിധ ജില്ലകളിൽ നിന്നും പദയാത്രകൾ ഇന്നലെ വൈകിട്ടോടെ ശിവഗിരിയിൽ എത്തിച്ചേർന്നു. തീർത്ഥാടനത്തോടനുബന്ധിച്ച് 3 ദിവസങ്ങളിലായി 13 സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ ശിവഗിരി സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ വെട്ടുറോഡിനും പാരിപ്പള്ളിക്കുമിടയിൽ ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കൊച്ചുവേളി മൈസൂരു കൊച്ചുവേളി പ്രതിദിന എക്സ്പ്രസ് ട്രെയിൻ ഇന്ന് മുതൽ 3 ദിവസം വർക്കല ശിവഗിരി സ്റ്റേഷനിൽ 1 മിനിറ്റ് നിർത്തുമെന്ന് റെയിൽവേ അറിയിച്ചു.
ഫുട്ബോൾ ഇതിഹാസം പെലെ വിടവാങ്ങി. കുടലിലെ അർബുദബാധയെ തുടർന്ന് സാവോപോളയിലെ ആൽബർട്ട് ഐൻസ്റ്റീൻ ആശുപത്രിയിലായിരുന്നു കാൽപന്ത് കൊണ്ട് ലോകം കീഴടക്കിയ പെലെയുടെ അന്ത്യം. അദ്ദേഹത്തിന് 82 വയസ്സായിരുന്നു. ബ്രസീലിനായി 3 തവണ ലോകകപ്പ് നേടി ചരിത്രം സൃഷ്ടിച്ച താരമാണ് പെലെ. ഡെസ്ക് റിപ്പോർട്ട്.
ബ്രസീലിന് ആദ്യമായി ലോകകപ്പ് സമ്മാനിച്ചത് പെലെയായിരുന്നു. 1958 സ്വീഡനിലും 62 ചിലിയിലും 70 മെക്സിക്കോയിലും നടന്ന ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളിലാണ് പെലെ ബ്രസീലിന് വേണ്ടി കിരീടത്തിൽ മുത്തമിട്ടത്. 1962 പരിക്കിനെ തുടർന്ന് അദ്ദേഹം ലോകകപ്പിനിടെ പിന്മാറിയിരുന്നു. 4 ലോകകപ്പുകളിൽ പങ്കെടുക്കുകയും 14 മത്സരങ്ങളിൽ കളിക്കുകയും ചെയ്ത അദ്ദേഹം ഇന്നും ലോകകപ്പിലെ ചക്രവർത്തിയാണ്. 16-ാം വയസ്സിൽ 1957 ജൂലൈ 7 പെലെ ബ്രസീലിന് വേണ്ടി ആദ്യമായി ജേഴ്സി അണിഞ്ഞത്. 21 വർഷക്കാലത്തെ ഫുട്ബോൾ ജീവിതത്തിനിടയിൽ 1363 മത്സരങ്ങളിൽ നിന്ന് 1281 ഗോളുകൾ നേടി ഗിന്നസ് ലോക റെക്കോർഡിൽ പെലെ ഇടം നേടി. ഇതിൽ തന്റെ രാജ്യത്തിനായി 92 മത്സരങ്ങളിൽ നിന്നും അദ്ദേഹം നേടിയ 77 ഗോളുകളും ഉൾപ്പെടുന്നു. ബ്രസീലിലെ സാന്റോസ് ക്ലബിനായി പെലെ 659 മത്സരങ്ങളിൽ 643 ഗോളും സ്കോർ ചെയ്തിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരമായി 2000 ഫിഫ തെരഞ്ഞെടുത്തത് പെലെയെയും ഡീഗോ മറഡോണയെയുമായിരുന്നു. 1995 മുതൽ 98 മെയ് 1 വരെ ബ്രസീലിലെ കായിക മന്ത്രിയായും പ്രവർത്തിച്ചു.
കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കോഴിക്കോട്ട് ഇന്ന് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. താമരശ്ശേരി രൂപത KCYM ആതിഥ്യം വഹിക്കുന്ന 6 രൂപതകളുടെ യുവജന സംഗമം ഉച്ചയ്ക്ക് 1:30 അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. രാവിലെ 11 മുതൽ 1 മണിവരെ വിദ്യാർത്ഥികളുമായി ബിഷപ്പ് ഹൌസിൽ അദ്ദേഹം സംവദിക്കും. സംസ്ഥാനത്തെ 25 കോളേജുകളിൽ നിന്നായി 500-ലേറെ വിദ്യാർത്ഥികൾ സംവാദത്തിൽ പങ്കെടുക്കും. യുവാക്കൾക്ക് ഐടി അനുബന്ധ സംരംഭക പ്രോജക്ടുകൾ അവതരിപ്പിക്കുന്നതിന് അവസരവും ലഭിക്കും. പരീക്ഷാ പേ ചർച്ച 2023 അപേക്ഷ സമർപ്പിക്കുന്നതിന് അവസാന തീയതി ഇന്ന്. 9 മുതൽ 12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും innovateindia.mygov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാം. ഓൺലൈനായി നടത്തുന്ന എഴുത്ത് മത്സരത്തിലൂടെയാണ് ഇവരെ തെരഞ്ഞെടുക്കുന്നത്. പരീക്ഷകളിൽ നിന്ന് ഉയർന്നുവരുന്ന സമ്മർദ്ദത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും അത് മറികടക്കുന്നതിനുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പരീക്ഷാ പേ ചർച്ച സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് 70 താലൂക്കുകളിൽ പ്രളയ ഉരുൾപൊട്ടൽ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും നേതൃത്വത്തിൽ മോക്ഡ്രിൽ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ പ്രളയ സാധ്യത മോക്ഡ്രില്ലും കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ ഉരുൾപൊട്ടൽ സാധ്യത മോക്ഡ്രില്ലുമാണ് സംഘടിപ്പിച്ചത്. പത്തനംതിട്ട വെണ്ണിക്കുളം പടുതോട് പാലത്തിന് സമീപം ഇന്നലെ രാവിലെ പ്രളയ പ്രതികരണ മോക്ഡ്രില്ലിനിടെ അപകടത്തിൽപ്പെട്ട യുവാവ് മരിച്ചു. കല്ലുപാറ തുരുത്തിക്കാട് കാക്കരക്കുന്നേൽ ബിനു സോമനാണ് മരിച്ചത്. മണിമലയാറ്റിൽ മുങ്ങിത്താഴ്ന്ന ബിനുവിനെ രക്ഷിച്ച് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രാത്രിയോടെ മരിക്കുകയായിരുന്നു. ബിനു സോമന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. സിബിഎസ്ഇ 10-12 ക്ലാസുകളിലെ ബോർഡ് പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 15 പരീക്ഷകൾ ആരംഭിക്കും. 10ാം ക്ലാസ് പരീക്ഷ മാർച്ച് 21 പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷ ഏപ്രിൽ 5 അവസാനിക്കും. രാവിലെ 10:30 പരീക്ഷകൾ തുടങ്ങുന്നത്. വിശദമായ ടൈം ടേബിൾ സിബിഎസ്ഇയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട 5 തുറക്കും. മേൽശാന്തിയുടെ ചുമതല വഹിക്കുന്ന തിരുവല്ല കാവും ഭാഗം നാരായണൻ നമ്പൂതിരി 18ാം പടിയിറങ്ങി ആഴി തെളിക്കുന്നതോടെ ഭക്തർക്ക് 18ാം പടി കയറാം. ഇന്ന് പ്രത്യേക പൂജകളുണ്ടാവില്ല. ജനുവരി 14 മകരവിളക്ക്. ഐഎസ്എൽ ഫുട്ബോളിൽ ഹൈദരാബാദ് എഫ്സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ 1-6 പരാജയപ്പെടുത്തി. ഇതോടെ 12 കളികളിൽ നിന്ന് 28 പോയിന്റ് നേടിയ ഹൈദരാബാദ് പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തി. ഇന്ന് ബംഗളൂരു എഫ്സി ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വൈകിട്ട് 5 കൊൽക്കത്തയിലാണ് മത്സരം. പ്രിട്ടോറിയയിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2019-20 വനിതാ ക്രിക്കറ്റ് മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. 5 മത്സര പരമ്പരയിൽ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ 54 റൺസിന് പരാജയപ്പെടുത്തിയിരുന്നു. കോഴിക്കോട്ട് ഫിയാസ്റ്റ അഖിലേന്ത്യാ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ വനിതാ വിഭാഗത്തിൽ വൈകിട്ട് ഈസ്റ്റേൺ റെയിൽവേ സൌത്ത് സെൻട്രൽ റെയിൽവേയെ നേരിടും. പുരുഷ വിഭാഗത്തിൽ ഇന്ത്യൻ നേവി ബാങ്ക് ഓഫ് ബറോഡയുമായി മത്സരിക്കും. ഉപഗ്രഹ സർവേ നടത്തി നിർണയിച്ച ബഫർ സോൺ പ്രദേശങ്ങളെക്കുറിച്ച് അവ്യക്തതകൾ പരിഹരിക്കുന്നതിന് ഫീൽഡ് സർവേകൾ കൂടുതൽ പ്രാധാന്യത്തോടെ നടത്തുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. ഫീൽഡ് സർവേയുടെ ആദ്യഘട്ട റിപ്പോർട്ട് അടുത്തമാസം 5 സമർപ്പിക്കണമെന്ന് ഇടുക്കിയിൽ 2ാം ഘട്ട സർവകക്ഷി യോഗത്തിൽ മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SIT ആശുപത്രിയെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അപൂർവ രോഗങ്ങളുടെ മികവിന്റെ കേന്ദ്രം പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. സംസ്ഥാനത്തെ സംബന്ധിച്ച് ഇതൊരു വലിയ നേട്ടമാണെന്നും അവർ പറഞ്ഞു. രാജ്യത്തെ 10 പ്രധാന ആശുപത്രികളുടെ പട്ടികയിലാണ് SIT ആശുപത്രി ഇടം പിടിച്ചിരിക്കുന്നത്. അപൂർവ രോഗങ്ങൾ കണ്ടെത്തുന്നതിലും ചികിത്സയിലും ഗവേഷണത്തിലും വിപ്ലവാത്മക മാറ്റങ്ങളുണ്ടാക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നഴ്സിംഗ് കൌൺസിലിൽ ലഭിക്കുന്ന അപേക്ഷകളിൽ കാലതാമസമില്ലാതെ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. ലോകത്ത് എവിടെയിരുന്നും അപേക്ഷിക്കാൻ പറ്റുന്ന തരത്തിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ നടപ്പാക്കണമെന്നും മന്ത്രി പറഞ്ഞു. കേരള നഴ്സസ് കൌൺസിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഫയൽ അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു വീണ ജോർജ്. കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾക്ക് പരിഹാരമാർഗമെന്ന നിലയിൽ കാർഷികോൽപ്പന്ന സംസ്കരണത്തിന് വൈദ്യുതി നിരക്കിൽ ഇളവ് ലഭ്യമാക്കാൻ റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. കാർഷിക മേഖലയിലെ ഊർജ്ജ പരിവർത്തനം എന്ന വിഷയത്തിൽ എനർജി മാനേജ്മെന്റ് സെന്റർ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ദ്വിദിന ശില്പശാലയുടെ ഭാഗമായി പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു മന്ത്രി. ക്ഷീര കർഷകരുടെ ആവശ്യങ്ങൾ അറിയിക്കാനായി കോൾ സെന്റർ സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. കോഴിക്കോട് ജില്ലാ ക്ഷീര കർഷക സംഗമവും എഴുകുളം ക്ഷീരസംഘം പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നന്മണ്ടയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്തെ പാലുൽപാദനക്ഷമതയിൽ സംസ്ഥാനത്ത് 1ാമതെത്തിക്കുകയാണ് ക്ഷീരവികസന വകുപ്പിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. മലപ്പുറം ജില്ലാ ക്ഷീര കർഷക സംഗമത്തിന്റെ സമാപന സമ്മേളനം അരീക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ബേക്കൽ ബീച്ച് ഫെസ്റ്റിവൽ ഹൃദയോത്സവമായി മാറിയെന്നതിന് തെളിവാണ് ഓരോ ദിവസവും എത്തുന്ന ജനസഞ്ചയമെന്നും ഈ ആഘോഷം ഇത്തവണ ആരംഭിച്ച് അവസാനിക്കുന്ന ഒന്നല്ലെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് കാസർകോട് പറഞ്ഞു. കൈറ്റ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഏറ്റുമാനൂരിലെ മുഴുവൻ റോഡുകളും BMBC നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു. കാരിത്താസ് റെയിൽവേ മേൽപ്പാലം അപ്രോച്ച് റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ശബ്ദമില്ലാത്തവരല്ല അടിച്ചമർത്തപ്പെട്ടവരും വേദനിക്കപ്പെട്ടവരുമാണ് സമൂഹത്തിലുള്ളതെന്ന് അരുന്ധതി റോയ് പറഞ്ഞു. പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതും എന്ന വിഷയത്തിൽ വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയിൽ ഫെസ്റ്റിവൽ ഡയറക്ടർ ഡോക്ടർ വിനോദ് കെ ജോസുമായി സംവദിക്കുകയായിരുന്നു അവർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മ ഹീരാബെൻ അന്തരിച്ചു. പുലർച്ചെ അഹമ്മദാബാദിലെ ആശുപത്രിയിലായിരുന്നു അവരുടെ അന്ത്യം. 100 വയസ്സായിരുന്നു. മഹത്തായ ഒരു നൂറ്റാണ്ട് ദൈവത്തിന്റെ പാദങ്ങളിൽ കുടികൊള്ളുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമ്മയുടെ വിയോഗത്തിൽ ട്വീറ്റ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ സാധ്യതകൾ പൂർണമായി പ്രയോജനപ്പെടുത്തിയാൽ ലോകത്തെ 3ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥ എന്ന ലക്ഷ്യം കൈവരിക്കാൻ രാജ്യത്തിന് കഴിയുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മ ഹീരാബെൻ അന്തരിച്ചു. 90ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്യും. ഫുട്ബോൾ ഇതിഹാസം പെലെ വിടവാങ്ങി. കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കോഴിക്കോട്ട് ഇന്ന് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട വൈകിട്ട് തുറക്കും. ISL ഫുട്ബോളിൽ ഹൈദരാബാദ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.